പ്രാചീന കാലം മുതൽ ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ കിടക്കുന്ന സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ശേഷിപ്പുകളെയും അവശിഷ്ടങ്ങളെയുമാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ജീവജാലങ്ങളെക്കുറിച്ച് സുപ്രധാനമായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന ശാസ്ത്രീയ തെളിവുകളാണ് ഇത്തരം ഫോസിലുകൾ. വായുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഏതാനും ജീവിവർഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ സംരക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കാലഘട്ടത്തിന് ലഭ്യമാണ്. കാലഹരണപ്പെട്ട ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള പഠനം ഫോസിലുകൾ നമുക്ക് സാധ്യമാക്കുന്നു. ഇത് ഏത് കാലഘട്ടത്തിൽ ഏതേത് തരം ജീവികളാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്ന ജീവികൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന വസ്തുതയ്ക്ക് ഇവ ധാരാളം തെളിവുകൾ നൽകുന്നു. ഫോസിൽ രേഖകൾ മൂല്യരഹിതമെന്ന് കൃത്യമായി വിധിയെഴുതിയ ഡാർവിന്റെ സിദ്ധാന്തമനുസരിച്ച് ജീവജാലങ്ങൾ ഒരു പൊതുപിതാമഹനിൽ നിന്ന് രൂപം കൊണ്ടതത്രേ. ഇത്തരം ജീവിവർഗങ്ങളുടെ ജനനം നിരവധി വർഷങ്ങളായി ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്നേ ചെറിയ പരിണാമങ്ങളിലൂടെയാണെന്ന് ഡാർവിൻ സിദ്ധാന്തിക്കുന്നു. ഈ സിദ്ധാന്തമനുസരിച്ച് ഏകകോശ ജീവികളാണ് ആദ്യമുണ്ടായത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാലയളവിൽ ഈ ആദ്യ ജീവി നട്ടലില്ലാത്ത ജലജീവികൾക്ക് രൂപം നൽകി. തുടർന്ന് അവ മത്സ്യങ്ങളായി പരിണമിച്ചു. ഈ മത്സ്യങ്ങൾ കാലക്രമത്തിൽ വരണ്ട നിലങ്ങളിലേക്ക് വന്ന് ഇഴജീവികളായി പരിണമിച്ചു. ഈ അവകാശവാദമനുസരിച്ച് ഇഴജീവികളിൽ നിന്ന് പക്ഷികളും മൃഗങ്ങളും പരിണമിച്ചുണ്ടായി. ഇവയെല്ലാം ശരിയാണെങ്കിൽ ഒരു ജീവിവർഗം മറ്റൊന്നിലേക്ക് രൂപാന്തരം സംഭവിക്കുന്നതിനാൽ ധാരാളം ഇടക്കാല രൂപങ്ങൾ ഭൂമിയിൽ നിലനിന്നിരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഇഴജീവികൾ പക്ഷികളായി രൂപം മാറിയപ്പോൾ ദശലക്ഷക്കണക്കിന് അർദ്ധ ഇഴജീവികളും അർദ്ധ പക്ഷി രൂപങ്ങളും മണ്ണിൽ ജീവിച്ചിരിക്കണം. ഈ ഇടനില രൂപങ്ങൾക്ക് അപൂർണമായതോ പ്രവർത്തനക്ഷമത കുറഞ്ഞതോ ആയ കണ്ണികൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ വെറും സങ്കല്പമായി ഭാവനാത്മകമായി മാത്രം അവതരിപ്പിക്കപ്പെട്ട ജീവികളെ ഇടക്കാല ജീവികൾ എന്ന് വിളിച്ചത് ഡാർവിൻ തന്നെയാണ്. തന്റെ സിദ്ധാന്തം ശരിയെന്ന് ബോധിപ്പിക്കണമെങ്കിൽ ഫോസിൽ രേഖകളിൽ ഇത്തരം ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് അഥവാ ജീവിവർഗത്തിന്റെ ഉത്ഭവം എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി, എന്റെ സിദ്ധാന്തം ശരിയാകണമെങ്കിൽ ജീവികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ എണ്ണമറ്റ വിവിധ ഇടക്കാല രൂപങ്ങൾ തീർച്ചയായും നിലനിന്നിരിക്കണം. അതോടൊപ്പം ഇവയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഫോസിൽ ശേഷിപ്പുകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്തായാലും ഫോസിൽ പഠനം സംബന്ധിച്ച രേഖകളിലൊന്നും അത്തരം ഇടക്കാല ജീവികളെക്കുറിച്ച് പരാമർശങ്ങളില്ലായിരുന്നെന്ന് ഡാർവിൻ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് തന്നെ പ്രശ്നകാരിയായി തീർന്ന ഈ ചോദ്യങ്ങൾക്ക് തന്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ അദ്ദേഹം നീക്കിവെച്ചത്. കൃത്യമായി കൽപ്പിക്കുവാൻ കഴിയാത്തതും സൂക്ഷ്മമായ ഘട്ടങ്ങളിലൂടെയുമാണ് ഒരു ജീവിവർഗത്തിൽ നിന്നും മറ്റൊന്ന് രൂപപ്പെട്ടതെങ്കിൽ എന്തുകൊണ്ട് പരിണാമഫലമായുണ്ടായ ഇടക്കാല രൂപങ്ങളെ നാം എല്ലായിടത്തും കാണുന്നില്ല? ഈ സിദ്ധാന്തമനുസരിച്ച് രൂപാന്തരം പ്രാപിച്ച എണ്ണമറ്റ ഇടക്കാല ജീവികൾ നിലനിന്നിരിക്കണമെന്നതിനാൽ എന്തുകൊണ്ടാണ് ഭൂവൽക്കത്തിൽ അവ കാണപ്പെടാത്തത്? ഇന്നത്തെ ജീവിവർഗ രൂപങ്ങൾക്ക് ഫോസിലുകളോടുള്ള ബന്ധങ്ങളും സാമ്യതകളും വിശദീകരിക്കുവാൻ പരിണാമവാദികൾ ഫോസിലുകളെ വളരെ പ്രധാനപ്പെട്ട ഉപകരണമെന്ന നിലയിൽ കൂട്ടുപിടിക്കാറുണ്ട്. വർഗങ്ങൾ ക്രമമായി ഒന്നിൽ നിന്ന് മറ്റൊന്നെന്ന കണക്കെ പരിണാമത്തിലൂടെയാണ് ഉണ്ടായതെന്ന് സ്ഥാപിക്കുവാൻ അവർ സ്വീകരിക്കുന്നത് ഫോസിൽ പഠന രേഖകളാണ്. 80% ഫോസിൽ രേഖകൾ ഇന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നിനു പോലും ഈ വിഷയങ്ങളിൽ തെളിവ് നൽകുവാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇക്കാരണത്താൽ തങ്ങളുടെ സിദ്ധാന്തങ്ങൾ തെളിയിക്കുവാൻ ഏതാനും പരിണാമവാദികൾ സ്വന്തമായി ഫോസിൽ രൂപങ്ങൾ നിർമ്മിച്ചത് കളവായി നിർമ്മിക്കപ്പെട്ടതാണെന്നും വികൃതമാക്കപ്പെട്ടതാണെന്നും പിൽക്കാലത്ത് തെളിഞ്ഞിട്ടുണ്ട്. ഫോസിൽ രൂപങ്ങൾ വെളിപ്പെടുത്തുന്നത് പ്രഥമമായി സൃഷ്ടിക്കപ്പെട്ടതു മുതൽ ഈ ഭൂമുഖത്ത് എല്ലാ ജീവികളും അവയുടെ യഥാർത്ഥ രൂപത്തിലാണ് നിലനിന്നിരുന്നത് എന്നാണ്. Thank you. നേവിൽ ജോർജ് എന്ന ഗ്ലാസ്കോ സർവകലാശാലയിലെ ഫോസിൽ ശാസ്ത്ര പ്രൊഫസർ വർഷങ്ങൾക്ക് മുൻപ് ഇത് സമ്മതിച്ചിട്ടുണ്ട്. ഫോസിൽ രേഖകൾ ശുഷ്കമാണെന്ന് ക്ഷമ ചോദിക്കേണ്ട ആവശ്യം ഇനിയില്ല. അവ നിയന്ത്രണാതീതമായ സമ്പന്നതയുള്ളവയാണ്. എന്നിരുന്നാലും ഫോസിൽ രേഖകൾ ഇത്തരത്തിൽ ധാരാളം വിടവുകളുള്ളവയായി തുടരുക തന്നെ ചെയ്യും. നീസ് എൽഡ്രിഡ്ജ് എന്ന ഹാർവാർഡ് സർവകലാശാലയിലെ പ്രസിദ്ധനായ പാലിയന്റോളജിസ്റ്റ് രൂപാന്തരം പ്രാപിച്ച ജീവികൾക്ക് തെളിവുകളില്ലാത്തത് ഫോസിൽ രേഖകളുടെ അഭാവമാണെന്ന ഡാർവിന്റെ അവകാശവാദത്തെ തള്ളിക്കളയുന്നു. രേഖകൾ തെന്നിമാറുന്നു, തെളിവുകളെല്ലാം രേഖകൾ ശരിയാണെന്ന് കാണിക്കുന്നു. നാം കാണുന്ന വിടവുകൾ ജീവന്റെ ചരിത്രത്തിലെ യഥാർത്ഥ സംഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, അല്ലാതെ ഫോസിൽ രേഖകളിലെ കൗശലപ്പണിയല്ല. ഒരു ഫോസിൽ രേഖയെ സൂചിപ്പിക്കുമ്പോൾ ഭൂരിപക്ഷം ആളുകളും ഡാർവിൻ സിദ്ധാന്തവും ഫോസിൽ രേഖകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെറ്റായി ധരിക്കുന്നു. ഹാർവാർഡ്, ചിക്കാഗോ സർവകലാശാലകളിലെ ജിയോളജി വിഭാഗം പ്രൊഫസർ ഡേവിഡ് റോബ് ന്യൂ സയന്റിസ്റ്റിൽ എഴുതിയ ലേഖനത്തിൽ ഈ ധാരണ പിശകുകളെ സൂചിപ്പിക്കുന്നു. പരിണാമവാദ ജീവശാസ്ത്രത്തിനും ഫോസിൽ ശാസ്ത്രത്തിനും പുറത്തുള്ള പരിശീലനം സിദ്ധിച്ച ധാരാളം ശാസ്ത്രജ്ഞർ ഫോസിൽ റെക്കോർഡുകൾ യഥാർത്ഥത്തിൽ നിന്ന് ഭിന്നമായി ഡാർവീനിയനാണെന്ന് കരുതിയിട്ടുള്ളത് നിർഭാഗ്യകരമാണ്. ഇത് തരംതാഴ്ന്ന പുസ്തകങ്ങൾ, അർദ്ധജനപ്രിയ ലേഖനങ്ങൾ തുടങ്ങിയവയിലെ വിവരണങ്ങളിൽ വന്ന അത്യന്താപേക്ഷിതമായ ലഘൂകരണങ്ങൾ മൂലമായിരിക്കാനാണ് സാധ്യത. ചില കരുതിക്കൂട്ടിയുള്ള ആലോചനകളും ഇതിൽ ഉൾപ്പെടും. ഡാർവിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ചില പുരോഗതികൾ കണ്ടെത്താമെന്ന് പ്രതീക്ഷിച്ചു. പൊതുവെ ഇവ കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, പ്രതീക്ഷ അകാലചരമടയുകയും ചെയ്തു. ഡാർവിനിസ്റ്റുകൾ എങ്ങനെയാണ് ഫോസിൽ രേഖകളെ അവഗണിച്ചതെന്നും ശാസ്ത്രലോകത്തെ ഈ സിദ്ധാന്തം എങ്ങനെയാണ് അട്ടിമറിച്ചതെന്നും സ്റ്റീഫൻ സ്റ്റാൻലി എന്ന അമേരിക്കൻ ഫോസിൽ ശാസ്ത്രജ്ഞൻ വിശദീകരിക്കുന്നുണ്ട്. അറിയപ്പെടുന്ന ഫോസിൽ രേഖകൾ ക്രമാനുഗതമായ പരിണാമവാദത്തോട് യോജിക്കുന്നില്ല, യോജിക്കുകയുമില്ല. ഇതിൽ പ്രധാനമായത് എന്തെന്നാൽ, ഒരുപറ്റം ചരിത്രപരമായ കാരണങ്ങളാൽ പ്രതിപക്ഷത്തിന്റെ ചരിത്രം തിരസ്കരിക്കപ്പെട്ടു. ജീവശാസ്ത്ര ചരിത്രകാരൻ വില്യം കോൾമേൻ സമീപകാലത്ത് എഴുതിയ പോലെ ഫോസിൽ ശാസ്ത്രജ്ഞരിൽ ഭൂരിപക്ഷവും തങ്ങൾക്ക് ലഭ്യമായ തെളിവുകൾ ഡാർവിന്റെ നന്നേ ചെറിയ പതുക്കെയുള്ള നിരന്തരമായ മാറ്റങ്ങളിലൂടെ ജീവവർഗം രൂപപ്പെടുന്നെന്ന ആശയത്തിന് വിപരീതമായിരുന്നു. അവരുടെ വാക്കുകൾ കുഴിച്ചു മുടക്കും. അഞ്ഞൂറ്റി മുപ്പതിനും 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതെന്ന് കരുതപ്പെടുന്ന ഏറ്റവും പഴക്കമേറിയ തട്ടിലുള്ള ഫോസിലുകളാണ് കാംബ്രിയൻ ഫോസിലുകൾ. ഏകകോശ ജീവികളുടേതല്ലാത്ത കാംബ്രിയൻ ഫോസിലുകളേക്കാൾ പഴക്കമേറിയവ കണ്ടെത്തിയിട്ടില്ല. കാംബ്രിയൻ കാലഘട്ടത്തിൽ വ്യത്യസ്ത തരം ധാരാളം ജീവിവർഗങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. നക്ഷത്രമത്സ്യം, ഒച്ചുകൾ എന്നിവയുൾപ്പെടെ 30 ജീവിവർഗങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊന്തിവന്നു. പരിണാമ സിദ്ധാന്തത്തിന്റെ പരികൽപ്പനകൾക്ക് വിരുദ്ധമായി ലഘുവായതല്ലാതെ വളരെ സങ്കീർണമായ ശരീരഘടന ഇത്തരം ജീവികൾക്കുണ്ടായി. കനത്ത പുറന്തോടുകളുണ്ടായിരുന്ന ട്രൈലോബൈറ്റുകൾ, ഘടകങ്ങളുള്ള ശരീരഭാഗങ്ങളോട് കൂടിയ സങ്കീർണ അവയവങ്ങളുള്ള ഇവ മികച്ച ഉദാഹരണങ്ങൾ. ട്രൈലോബൈറ്റുകളുടെ കണ്ണുകളിൽ യഥേഷ്ടം പഠനങ്ങൾ നടത്തുവാൻ അവയുടെ ധാരാളം ഫോസിലുകൾ കാരണമായിട്ടുണ്ട്. ഓരോന്നും ഘടനാപരമായി രണ്ട് ലെൻസുകൾ വീതമുള്ള നൂറുകണക്കിന് നന്നേ ചെറിയ നാരുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഈ രൂപഘടന സൃഷ്ടിപ്പിന്റെ മകുടോദാഹരണമാണ്. ട്രൈലോബൈറ്റുകളുടേതാണ് ഭൂമിയിൽ ഇന്നോളം കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമേറിയ കണ്ണുകൾ. തീർച്ചയായും ഇത് ജീവിവർഗങ്ങൾ ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് പരിണമിച്ചതാണെന്നുള്ള ഡാർവീനിയൻ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്നു. ഈ വിഷയത്തിൽ ചിക്കാഗോ സർവകലാശാലയിലെ പാലിയന്റോളജിസ്റ്റായ ഡേവിഡ് റോപ്പ് ഇങ്ങനെ പറയുന്നു, ട്രൈലോബൈറ്റുകൾ വിദഗ്ധനായ മികച്ച സങ്കല്പങ്ങളുള്ള ഒരു സാങ്കേതിക ശാസ്ത്രജ്ഞൻ രൂപപ്പെടുത്തിയതുപോലുള്ള ഏറ്റവും ഉത്തമമായ രൂപഘടനയിലാണ് ഉള്ളത്. മാത്രമല്ല, ഇതേ കാഴ്ചയുടെ ഘടന ഇക്കാലം വരെ 530 ദശലക്ഷം വർഷമായി മാറ്റമില്ലാതെ തുടരും. തേനീച്ചകൾ, തുമ്പികൾ തുടങ്ങിയ ഏതാനും പ്രാണിവർഗങ്ങളിൽ അവ ഇപ്പോഴും ദൃശ്യമാണ്. പരിണാമ സിദ്ധാന്തമനുസരിച്ച് ജീവിവർഗങ്ങൾ ലഘുവായ രൂപങ്ങളിൽ നിന്ന് സങ്കീർണ രൂപങ്ങളിലേക്ക് പരിണമിച്ചുണ്ടായവയാണ്. എന്നാൽ ട്രൈലോബൈറ്റുകൾക്കും മറ്റ് കാംബ്രിയൻ ജീവികൾക്കും മുൻപ് സങ്കീർണ സ്വഭാവമുള്ള ജീവികൾ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ജിയോളജിസ്റ്റും ഡാർവിൻ സിദ്ധാന്തങ്ങളുടെ പ്രസിദ്ധനായ സഹചാരിയുമായ റിച്ചാർഡ് ഡോക്കിൻസ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തുന്നു. കാംബ്രിയൻ ജീവികളെ സംബന്ധിക്കുന്ന സിദ്ധാന്തം അവിടെ ഒട്ടിച്ചു ചേർത്തതാണ്. പ്രത്യേകിച്ചൊരു പരിണാമപരമായ ചരിത്രവുമില്ല. ഇത് പൂർണ്ണമായും പരിണാമ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്നു. കാരണം ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഡാർവിൻ ഇങ്ങനെ എഴുതി, ഒരേ കുടുംബത്തിലും വർഗത്തിലും പെട്ട ധാരാളം ജീവിവർഗങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ജീവിതമാരംഭിച്ചു. എന്നാൽ ഈ വസ്തുത പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ക്രമാനുഗതമായ മാറ്റം എന്ന പരിണാമ സിദ്ധാന്തത്തിന് തിരിച്ചറിയുന്നു. ഫോസിൽ രേഖകളുടെ തുടക്കം മുതൽ കൈകാര്യം ചെയ്തിരുന്ന കാംബ്രിയൻ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡാർവിനെ എക്കാലവും ഭീതിപ്പെടുത്തിയിരുന്നു. കാരണം കാംബ്രിയൻ കാലഘട്ടത്തിനു ശേഷം അടുക്കുകളിലായി രൂപം കൊണ്ട മറ്റു ജീവികളും പൂർണ്ണമായ സൃഷ്ടിപ്പിന്റെ രൂപത്തിലാണ് കാണപ്പെട്ടത്. അടിസ്ഥാന ജീവിവർഗങ്ങളായ മീനുകൾ, ഉഭയജീവികൾ, ഇഴജീവികൾ, സസ്തനികൾ എന്നിവ മാത്രമല്ല, ഈ വർഗത്തിലുൾപ്പെടുന്ന മറ്റനേകം 100,000-ക്കണക്കിന് ജീവിവർഗങ്ങൾ ഭൂമിയിൽ രൂപം കൊണ്ടത് പെട്ടെന്നാണ്, അതോടൊപ്പം സ്പഷ്ടമായി സൃഷ്ടിക്കപ്പെട്ടതും. ഇവയ്ക്കിടയിൽ പരിണാമവാദികൾ സ്വപ്നം കണ്ട പോലെ ഒരു ഇടക്കാല ജീവിവർഗം പോലും ഉണ്ടായിരുന്നില്ല. കാണപ്പെട്ട കാലം മുതൽ സങ്കീർണമായ രൂപത്തോടും ഘടനയോടും കൂടിയാണ് ഓരോ സൃഷ്ടിയും ഉണ്ടായതെന്നും, അല്ലാതെ ജീവൻ ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് വികാസം പ്രാപിച്ചതല്ലെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സ്രാവം. 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവ രൂപപ്പെട്ടതെന്ന് ഫോസിൽ രേഖകൾ കാണിക്കുന്നു. ഈ ജീവിക്ക് നഷ്ടപ്പെട്ടുപോയ പല്ലുകൾക്ക് പകരം പുതിയത് വരുവാനുള്ള അതിശയകരമായ ശേഷിയുണ്ട്. എന്നിട്ടും ഇവയ്ക്ക് ശേഷമുള്ള പല ജീവികൾക്കും ഈ വിശേഷ സ്വഭാവമില്ല. ഈ തർക്കരഹിതമായ സത്യം സ്രാവ് ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് രൂപം കൊണ്ടതല്ല എന്ന് സ്ഥാപിക്കുന്നു. എന്ന് മാത്രമല്ല, അവ ഏറെ സങ്കീർണമായ ഘടനയോടും രൂപത്തോടും കൂടിയവയാണെന്ന് മറ്റൊരു തെളിവായി. ഈ ഉദാഹരണങ്ങളെല്ലാം കാട്ടിത്തരുന്നത് ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് ഒരു വികസിത പുരോഗതി ജീവിവർഗങ്ങളിൽ പ്രകടമല്ല എന്നു തന്നെയാണ്. ജീവികളുടെ രൂപഘടനകളിലും ധർമ്മങ്ങളിലും ജനിതക പഠനങ്ങളിലും നടത്തിയ വിശകലനങ്ങളിൽ ഈ സത്യം കാണപ്പെടുന്നുണ്ട്. രൂപത്തിന്റെയും വലിപ്പത്തിന്റെയും കാര്യത്തിൽ, ഉദാഹരണത്തിന് മുൻകാലഘട്ടങ്ങളിലുള്ള ദിനോസറുകളെപ്പോലെ പല ജീവികളും അവയ്ക്ക് ശേഷം കാണപ്പെട്ട വിവിധ ജീവികളെക്കാൾ വളരെ വലിപ്പമേറിയവയാണ്. ഇതേ കാര്യങ്ങൾ ശരീരഭാഗങ്ങളുടെ ധർമ്മത്തിന്റെ കാര്യത്തിലും ദൃശ്യമാണ്. രൂപത്തിന്റെ കാര്യത്തിൽ ചെവി ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്കുള്ള വളർച്ച എന്ന ധാരണയെ തിരസ്കരിക്കുന്നു. ഉഭയജീവികൾ ചെവിക്ക് മധ്യഭാഗത്ത് അറയുള്ളവയാണ്. പക്ഷേ ഫോസിൽ രേഖകൾ അനുസരിച്ച് ഇവയ്ക്ക് ശേഷം രൂപം കൊണ്ട ഇഴജീവികൾക്ക് ലഘുവായതും ആന്തരികമായി അറയില്ലാതെ ഒരു ചെറിയ എല്ലിൻ കഷ്ണം മാത്രം അടങ്ങുന്നതുമായ ഒരു കേൾവി ഘടനയാണുള്ളത്. ജനിതക ഗവേഷണങ്ങളും എത്തിച്ചേരുന്നത് ഇതേ ഫലത്തിലാണ്. പഠനങ്ങൾ തെളിയിക്കുന്നത് ജീവികളിലെ ക്രോമസോം എണ്ണത്തിന്റെ ക്രമം അവയുടെ സങ്കീർണത മനസ്സിലാക്കാൻ പര്യാപ്തമല്ല എന്നാണ്. ഉദാഹരണത്തിന്, മനുഷ്യർക്ക് 46 ക്രോമസോമുകളും പ്രത്യേകതരം ഞണ്ടുകൾക്ക് ഇത് 6 മാത്രമാണ്. പക്ഷേ റേഡിയോലോറിയ എന്ന സൂക്ഷ്മജീവിക്ക് ഇത് 800. ഈ സത്യം തെളിയിക്കുന്നത് ധർമ്മപരമായോ ശാരീരിക ഘടനാപരമായോ ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് ഒരു പരിണാമം ഇല്ല എന്ന് തന്നെയാണ്. മാർക്ക് സാർനക്കി എന്ന പരിണാമ ഫോസിൽ ശാസ്ത്രജ്ഞൻ ഇത് സമ്മതിക്കുന്നു. ഈ സിദ്ധാന്തം തെളിയിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നം ഭൂമിയുടെ മടിത്തട്ടിൽ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുള്ള ഭൂലോകത്ത് അസ്തമിച്ചു പോയ ജീവികളുടെ ശേഷിപ്പുകളായ ഫോസിൽ രേഖകളാണ്. ഈ രേഖകൾ ഇടക്കാല രൂപങ്ങൾ എന്ന ഡാർവിന്റെ സാങ്കല്പിക രൂപങ്ങളെ തുറന്നു കാണിക്കുവാൻ പര്യാപ്തമല്ല. പകരം ജീവിവർഗങ്ങൾ പെട്ടെന്ന് കാണപ്പെടുന്നു. ഈ വ്യതിചലനം ദൈവസൃഷ്ടിയാണ് ജീവികൾ എന്ന സൃഷ്ടിപരമായ വാദഗതിയെ ഉറപ്പിക്കുവാൻ സഹായിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ജീവികളുടെ ഫോസിലുകളും ഇപ്പോൾ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ജീവിവർഗങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ വ്യത്യാസമില്ലായ്മ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഫലമായി ജീവിവർഗങ്ങൾ സ്ഥിരമായൊരു അവസ്ഥാന്തരത്തിന് വിധേയമാണെന്ന സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാത്രമല്ല, ഫോസിൽ രേഖകൾ നേർവിപരീത ആശയത്തെ വിശദീകരിക്കുന്നു. ഭൂമിയിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ട മീനുകളും ഇഴജീവികളും സസ്തനികളും ഇപ്പോഴുള്ള മീനുകളും ഇഴജീവികളും സസ്തനികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ചില ജീവിവർഗങ്ങൾക്ക് വംശനാശം വന്നിട്ടുണ്ടെങ്കിലും ഒരു ജീവിവർഗം മറ്റൊന്നായി രൂപം മാറിയിട്ടില്ല. ഇത് ജീവികളെ ദൈവം സൃഷ്ടിച്ചതാണെന്നും അവ സൃഷ്ടിക്ക് ശേഷം യാതൊരു പരിണാമത്തിനും വിധേയമായിട്ടില്ലെന്നുമുള്ള സത്യത്തെ വിശദമാക്കുന്നു. നമുക്ക് ഇതിന് ചില ഉദാഹരണങ്ങൾ പറയാം. 100 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള പശയിൽ പൊതിഞ്ഞ എറുമ്പിന്റെ ഫോസിലുകൾക്കും ഇന്ന് കാണുന്ന എറുമ്പുകൾക്കും വ്യത്യാസമില്ല. ട്രൈപ്പോസ് കാൻക്രിഫോമിസ് എന്ന് ശാസ്ത്രീയമായി നാമകരണം ചെയ്തിട്ടുള്ള ചെമ്മീൻ പോലുള്ള ജീവികൾ 300 ദശലക്ഷം വർഷങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നു. 400 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള നക്ഷത്ര മത്സ്യത്തിന് ഇന്ന് കാണുന്നതിനോട് രൂപഘടനയിൽ വ്യത്യാസമില്ല. മുതൽ 295 ദശലക്ഷം വർഷങ്ങൾ വരെ പഴക്കമുള്ള തുമ്പികളുടെ ഫോസിലുകൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ രൂപവുമായി താരതമ്യപ്പെടുത്തിയാൽ വ്യത്യാസങ്ങൾ ദൃശ്യമല്ല. 10 ലക്ഷക്കണക്കിന് വർഷം പ്രായമുള്ള ഒരു പ്രത്യേകതരം വണ്ടുകളുടെ ഫോസിലുകൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവയുമായി ഘടനയിൽ വ്യത്യാസമില്ല. 190 ദശലക്ഷം വർഷം പഴക്കമുള്ള ചീങ്കണ്ണിയുടെ ഫോസിൽ ജീവിച്ചിരിക്കുന്നവയുടേതുമായി സാദൃശ്യപ്പെടുത്തുമ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. 50 ദശലക്ഷം വർഷം പഴക്കമുള്ള മുൻഗാമിയിൽ നിന്ന് ഇന്നത്തെ ആമകൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല. ചെമ്മീൻ പോലുള്ള ജീവികൾക്ക് 195 ദശലക്ഷം വർഷം പഴക്കമുള്ള അവയുടെ ഫോസിലുകളുമായി വ്യത്യാസം കാണപ്പെടുന്നില്ല. സസ്യങ്ങളുടെ പരിണാമം എന്ന സിദ്ധാന്തം ഒരു മിത്തല്ലാതെ മറ്റൊന്നല്ല. സ്ക്രീനിൽ കാണുന്നത് എയ്സർ മോൺ സ്പെസുലിനം എന്ന ശാസ്ത്രീയ നാമമുള്ള സസ്യവും അതിന്റെ 30 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിലുമാണ്. അറകളുള്ള നോട്ടിലിസ് എന്ന് വിളിക്കപ്പെടുന്ന കക്കകളുടെ ഫോസിലുകൾ 520 ദശലക്ഷം വർഷം പഴക്കമെന്ന് കണക്കാക്കിയിട്ടുള്ള കാംബ്രിയൻ അടുക്കുകളിൽ കാണപ്പെട്ടിട്ടുണ്ട്. ഇവയ്ക്ക് ഇക്കാലമത്രയുമായി യാതൊരുവിധ പരിണാമവും സംഭവിച്ചിട്ടില്ല. 200 ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു മീനിന്റെ ഫോസിലിന് ഇന്നത്തെ മീനിന്റെ ഘടനയുമായി വ്യത്യാസം കാണുന്നില്ല. ലഘുവായതിൽ നിന്ന് വളരെ സങ്കീർണമായതിലേക്ക് രൂപപരിണാമം സംഭവിച്ചു എന്നാണ് പരിണാമ സിദ്ധാന്തം ജീവിവർഗങ്ങളുടെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വാദിക്കുന്നത്. ഇത് സത്യത്തെ പ്രതിഫലിപ്പിക്കാത്തൊരു മുൻവിധിയാണ്. എത്രമാത്രം അയഥാർത്ഥമാണ് ഈ വസ്തുതകളെന്ന് മനസ്സിലാക്കാൻ ലഘുവായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് പരിണമിച്ചതാണെന്ന് പരിണാമവാദികൾ അവകാശപ്പെടുന്ന ഒരു ജീവിയായ മീനിനെ പരിഗണിക്കാം. ഏതുതരം മീനിനെ നിരീക്ഷിച്ചാലും നീന്തുന്നതിനു വേണ്ടി മീനുകൾക്ക് വാലുകൾ ഇളക്കേണ്ടതുണ്ടെന്ന് നമുക്ക് കാണാം. സാധാരണ സന്ദർഭങ്ങളിൽ വാൽ ഒരു വശത്തേക്ക് ചലിപ്പിക്കുമ്പോൾ തല തീർച്ചയായും വിപരീത ദിശയിലേക്ക് അതേ ശക്തിയോടെ ചലിപ്പിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതല്ല സംഭവിക്കുന്നത്. ഈ പ്രതിഭാസത്തെ നിരാകരിക്കുന്ന രീതിയിലാണ് മത്സ്യങ്ങളുടെ ശരീരഘടന സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നീങ്ങുന്ന അതേ സമയത്ത് തലയിൽ ലംബദിശയിൽ ഒരു ശക്തി പ്രയോഗിക്കപ്പെടുന്നു. ഇതെല്ലാം ചേർന്ന് വാൽഭാഗത്തുള്ളതിനേക്കാൾ തലഭാഗത്തുള്ള ചാഞ്ചാട്ടം ശക്തി കുറയുന്നതിന് കാരണമാവുന്നു. ഇത് മീനിനെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുവാൻ പര്യാപ്തമാക്കുന്നു. മീൻ എത്ര വേഗത്തിലാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്നത് നട്ടലിലൂടെ കടന്നുപോകുന്ന അച്ചുതണ്ടന് ഇടത്തും വലത്തുമായി ചിറകുകൾ ഇളക്കുന്നതിന്റെ വേഗതയെ ആശ്രയിച്ചിരിക്കും. വേഗത ചിറക് അച്ചുതണ്ടിനോട് അടുക്കുമ്പോൾ വർദ്ധിക്കുകയും അകലുമ്പോൾ കുറയുകയും ചെയ്യും. പരമാവധി കാര്യക്ഷമമായ ഒരു സമ്പ്രദായം. ഈ സമ്പ്രദായം എത്രമാത്രം കാര്യക്ഷമമാണ്! നിരീക്ഷണങ്ങൾ വെളിവാക്കുന്നത് നിശ്ചലമായി വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ ഭയപ്പെടുത്തിയാൽ അതിന് പെട്ടെന്ന് വളരെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. ചില ചെറിയതരം മീനുകൾക്ക് പൂർണ്ണ വിശ്രമാവസ്ഥയിൽ നിന്ന് ഉയർന്ന വേഗതയിലേക്ക് എത്തുവാൻ 1 സെക്കൻഡിന്റെ 20 ഒരംശം സമയം മതിയാകും. അവയ്ക്ക് അവയുടെ ഭാരത്തിനേക്കാൾ 4 ഇരട്ടി ബലം ഉണ്ടാക്കുവാൻ സാധിക്കും. നാം ഒഴിവാക്കുവാൻ പാടില്ലാത്ത മറ്റൊരു വസ്തുതയുണ്ട്. മീനുകൾ വായുവിനേക്കാൾ പ്രതിരോധമുള്ള ജലത്തിലാണ് ഈ അസൂയാവഹമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. ചില ഇനം മീനുകൾ ജലത്തിന്റെ ഒഴുക്കിനെതിരെയും ഈ കഴിവ് പ്രകടിപ്പിക്കുന്നു. സാൽമൺ എന്ന ഇനം മത്സ്യം ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. കടലിലെത്തുന്ന സാൽമൺ മത്സ്യത്തിന് മുട്ടയിടുന്നതിന് വേണ്ടി നദിയുടെ ഭാഗത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. ഇതിനുവേണ്ടി അവയ്ക്ക് ധാരാളമായി വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരുന്നു. എതിരെയുള്ള വെള്ളച്ചാട്ടങ്ങൾക്കെതിരെ നീന്തേണ്ടി വരുന്ന ഇവയ്ക്ക് വെള്ളത്തിന്റെ 4 മീറ്റർ വരെ മുന്നോട്ടും 2 മീറ്റർ വരെ ഉയരെയും ചാടേണ്ടി വരും. ഈ ചാട്ടങ്ങൾക്കിടയിൽ അവ മണിക്കൂറിൽ 24 കിലോമീറ്റർ വേഗത്തിൽ വരെ ഒഴുകുന്ന വെള്ളത്തെ പിന്തള്ളേണ്ടി വരുന്നു. ചില ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ ചാട്ടത്തിന്റെ ആഘാതം അപകടകരമാണ്. സാൽമൺ അവയുടെ പാതയിൽ പരിക്കുകളില്ലാതെ തുടരുന്നു. ഇതിന് അനുയോജ്യമായ രീതിയിൽ ഒരു അസ്ഥി വ്യവസ്ഥയും പേശി വ്യവസ്ഥയും അവയ്ക്ക് ഉണ്ടാകില്ലേ? അല്ലാത്ത പക്ഷം അവയ്ക്ക് നിലനിൽക്കുവാൻ കഴിയുകയില്ല. എങ്ങനെയാണ് മീനുകൾക്ക് എല്ലാ ദിശയിലും നീന്താനാവുന്നത്? മീനുകൾ മുമ്പോട്ട് മാത്രമല്ല നീങ്ങുന്നതെന്ന് നമുക്കറിയാം. ജലത്തിന് മുകളിലോട്ടും താഴോട്ടും നീന്താതെ അവയ്ക്ക് നിലനിൽപ്പില്ല. ഇത് അവ പരിഹരിക്കുന്നത് അവയ്ക്ക് ദൈവം നൽകിയ മറ്റൊരു പ്രത്യേക ശരീരഘടന കൊണ്ടാണ്. അടിത്തട്ടുവരെ മുങ്ങാനും ജലനിരപ്പ് വരെ ഉയരാനും അവയെ പ്രാപ്തമാക്കുന്ന നീന്തൽ അറകൾക്ക് നന്ദി. ഒരു മത്സ്യം അടിത്തട്ടിലേക്ക് നീങ്ങുമ്പോൾ വെള്ളത്തിന്റെ ശരീരത്തിന്മേലുള്ള സമ്മർദ്ദത്തിന്റെ പ്രഭാവം മാറുന്നു. നീന്തൽ അറകളിലെ വായുവിന്റെ അളവ് ആഴത്തിനനുസരിച്ച് ക്രമപ്പെടുത്തി അവ ഇത്തരം സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു. അതോടൊപ്പം അവയുടെ ഗുരുത്വകേന്ദ്രം നീന്തൽ അറകളിലൂടെ കടക്കുന്ന രീതിയിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ തുലനാവസ്ഥ നഷ്ടമാവുന്ന വേളകളിൽ വളരെ ചെറിയ ഇളക്കങ്ങളിലൂടെ അവയ്ക്ക് തുലനാവസ്ഥ പരിപാലിക്കുവാനും പൂർവ്വസ്ഥിതി കൈവരിക്കുവാനും സാധിക്കുന്നു. ഘർഷണം തടയുന്ന പ്രത്യേക തരം ചർമ്മം. മീനുകൾക്ക് താഴെയും മേലെയുമായി രണ്ട് പാളികളുള്ള പ്രതിരോധക്ഷമമായ ചർമ്മമാണ് ഉള്ളത്. മേൽപാളി ശ്ലേഷ്മസ്രവങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ അടങ്ങിയതാണ്. ഇവയുടെ വഴുവഴുപ്പുള്ള പ്രകൃതം വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പരമാവധി ഘർഷണം തടയുവാൻ സഹായിക്കുന്നു. ഇത് അവയെ വേഗത്തിൽ നീങ്ങുവാൻ അനുവദിക്കുന്നു. അതോടൊപ്പം ഈ വഴുവഴുപ്പിന്റെ പ്രത്യേകത ഹിംസ ജന്തുക്കൾക്ക് അവയെ പിടിക്കുമ്പോൾ പ്രയാസമുണ്ടാക്കുകയും കൂടാതെ വിഷാംശമുള്ള മറ്റ് സൂക്ഷ്മജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പുറംതലിയിൽ കാണപ്പെടുന്ന കെരാറ്റിൻ പോലുള്ള പാളികൾ വെള്ളം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞ് ശരീരത്തിനകത്തും പുറത്തും സമ്മർദ്ദം തുലനാവസ്ഥയിലാക്കുവാൻ സഹായിക്കുന്നു. ഇതില്ലെങ്കിൽ ജലം അകത്ത് പ്രവേശിക്കുകയും മീനിന്റെ മരണത്തിൽ അത് കലാശിക്കുകയും ചെയ്യും. നാം കണ്ടതുപോലെ അനവധി വ്യവസ്ഥകൾ കൂട്ടായി നിലനിൽക്കുന്നതിനാലാണ് ജലത്തിൽ മീനിന്റെ സഞ്ചാരം സാധ്യമാകുന്നത്. ഈ വ്യവസ്ഥകളുടെ ഘടനയും ധർമ്മവും ഓരോന്നും വ്യത്യസ്തവും സ്വതന്ത്രവുമാണ്. മറ്റൊന്നില്ലാതെ ഒരു വ്യവസ്ഥയും ഉപകാരപ്രദമല്ലെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒന്നിന്റെ പോരായ്മ മത്സ്യത്തിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഉദാഹരണത്തിന്, ശ്ലേഷ്മസ്രവം വഴുവഴുപ്പ് കൃത്യമായ ഒരു പ്രത്യേക അളവിൽ നിലനിർത്തുകയും അതേസമയം സൂക്ഷ്മജീവികളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് അതിൽ ഉണ്ടായിരിക്കുകയും വേണം. ഈ അവസ്ഥകളെല്ലാം ഒരു വലിയ രാസശാലയിൽ വെച്ചല്ല ക്രമീകരിക്കപ്പെടുന്നതെന്നും മറിച്ച് ഏതാനും മില്ലിമീറ്റർ മാത്രം കനമുള്ള ഒരു പാളിയിൽ വെച്ചാണെന്നുമുള്ളത് തീർച്ചയായും ഒരത്ഭുതമാണ്. അപാരമായ അറിവും നൈപുണ്യവും ആവശ്യമായ ഈ പ്രത്യേകതകൾ ദൈവമാണ് മത്സ്യകരങ്ങളെ സൃഷ്ടിച്ചത് എന്നതിന് നൽകാവുന്ന ഏതാനും തെളിവുകളാണ്. ദൈവത്തിന്റെ അപാരമായ ഇച്ഛാശക്തി തന്റെ വചനങ്ങളിലൂടെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവന്റേതാകുന്നു, എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരാകുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അതുണ്ടാകുന്നു. മത്സ്യങ്ങളുടെ താരതമ്യമില്ലാത്ത ഇന്ദ്രിയഘടന. നിങ്ങൾ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലാണെന്ന് കരുതുക. കൂരിരുട്ടിൽ പ്രത്യേക ലക്ഷ്യമില്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളെ തട്ടാതെ നിങ്ങൾക്ക് നീങ്ങാനാവുമോ? തീർച്ചയായും ഇല്ല. നമുക്ക് അസാധ്യമായ ഈ ചലനങ്ങൾ മത്സ്യങ്ങൾക്ക് പക്ഷേ വളരെ എളുപ്പമാണ്. കാരണം അവ ലാറ്ററൽ ലൈൻ എന്ന ശരീരത്തിന്റെ രണ്ടു ഭാഗത്തേക്കും നീണ്ടുകിടക്കുന്ന ദ്വാരങ്ങളടങ്ങിയ ഒരു പ്രത്യേക ഇന്ദ്രിയ ഘടനയോടെ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇവയ്ക്ക് സമീപത്താണ് ഇന്ദ്രിയാവബോധം സാധ്യമാക്കുന്ന കോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തിലെ മർദ്ദവ്യത്യാസം, ചുഴികൾ, ഒഴുക്കിന്റെ ദിശയും ശക്തിയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മത്സ്യങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാറ്റിനും ലാറ്ററൽ ലൈനുകൾക്ക് നന്ദി. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് മുമ്പ് അവ ഒരു ശത്രുവിന്റെ സാമീപ്യമോ ഒരു തടസ്സമോ മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അവയ്ക്ക് ഇരയെയും ഹിംസ്രജന്തുക്കളെയും നീരൊഴുക്കിൽ പോലും സ്ഥാനപ്പെടുത്തുവാനാവും. ഈ ലാറ്ററൽ ലൈനുകൾ തൊട്ടടുത്തുള്ള ചലനങ്ങളോട് പോലും വളരെ സൂക്ഷ്മബോധമുള്ളവയാണ്. ആയതുകൊണ്ട് കരയിലെ കാൽപെരുമാറ്റങ്ങളും വേട്ടക്കാരൻ ജലനിരപ്പിൽ വണ്ടി ഓടിക്കുന്നതും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് മുൻകരുതൽ സ്വീകരിക്കുവാനും അവയ്ക്കാം. സമീപസ്ഥ വസ്തുക്കൾ അവയിലെത്തുന്ന തിരകളെ പ്രതിഫലിപ്പിക്കുന്നു. ഇതുപോലെ തീരത്തു നിന്ന് മടങ്ങുന്ന തിരകൾ സൃഷ്ടിക്കുന്ന കൊച്ചു ചുഴികൾ ചെറു ഇടവേളകളിൽ മത്സ്യത്തിന്റെ ശരീരത്തിലെത്തുന്നു. ലാറ്ററൽ ലൈനുകൾക്ക് നന്ദി. ഇവ മൂലം മത്സ്യങ്ങൾ ഈ സമയവ്യത്യാസങ്ങളെ അപഗ്രഥിക്കുകയും ഇങ്ങനെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമീപ വസ്തുക്കളെക്കുറിച്ച് ഒരു ബിംബകൽപ്പന രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുവാനായി കൂടുതൽ തിരകൾ സൃഷ്ടിക്കുവാൻ മത്സ്യങ്ങൾ കൂടുതൽ വേഗത്തിൽ നീന്തുന്നു. ഈ വ്യവസ്ഥ കൃത്യവും സൂക്ഷ്മവുമായ ഒരു വിശകലനത്തിന് സാധ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, കൂരിരുട്ടിൽ നിന്ന് അന്ധരായ മെക്സിക്കൻ കേവ് മത്സ്യങ്ങൾ അവ ജീവിക്കുന്ന ജലത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് പൂർണ്ണമായും ലാറ്ററൽ രേഖകളെ ആശ്രയിച്ചാണ്. അന്ധരാണെങ്കിലും ഒരു സൂചിമുനയേക്കാൾ ചെറുതായ വസ്തുക്കളെ അവയ്ക്ക് നിർണയിക്കാനാവും. പറ്റം പറ്റമായി കലക്കുവെള്ളത്തിൽ സഞ്ചരിക്കേണ്ടി വരുന്ന കൂടിയ എണ്ണം മത്സ്യങ്ങൾ കാഴ്ച കുറവായ സാഹചര്യത്തിൽ പരസ്പരം കൂട്ടിമുട്ടാതെ സഞ്ചരിക്കുവാൻ ആശ്രയിക്കുന്നത് ലാറ്ററൽ രേഖകളെയാണ്. ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് തീർച്ചയായും സങ്കീർണമായ രൂപഘടനയാണുള്ളത്. കാലക്രമത്തിൽ നിരവധി സാധ്യതകളിലൂടെ രൂപപ്പെടുക എന്നത് ഇത്തരമൊരു വ്യവസ്ഥയ്ക്ക് അസാധ്യവുമാണ്. മത്സ്യങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഘടന പൊടുന്നനെ രൂപപ്പെടേണ്ടതുണ്ട്. ഇത് ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നു. അവ കാണിക്കുന്നത് പരിണാമവാദികൾ അവകാശപ്പെടും പോലെ നിരന്തരവും ക്രമവുമായ മാറ്റങ്ങൾ വഴി രൂപപ്പെട്ടതല്ല, പക്ഷേ ദൈവം പഴുതേതുമില്ലാതെ സമഗ്രമായി സൃഷ്ടിച്ചതാണ്. പരിണാമവാദികൾ മൂടിവെക്കുവാൻ ശ്രമിക്കുന്ന വസ്തുതകൾ. ഒരു ജീവിവർഗം മറ്റൊന്നായി മാറിയതാണെന്ന് കാണിക്കുമ്പോൾ പരിണാമവാദികൾ തെളിവുകൾ നൽകേണ്ടതുണ്ട്. ആരോപിക്കപ്പെടുന്നതുപോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിണാമം സംഭവിക്കുന്ന തരത്തിൽ വിശദമാക്കുന്ന ഇടക്കാല രൂപങ്ങളായോ ഫോസിൽ രൂപങ്ങളായോ ഇവ ലഭ്യമാക്കേണ്ടതുണ്ട്. നീരാളി മത്സ്യമായി മാറിയെന്നും മത്സ്യങ്ങൾ ഇഴജീവികളായെന്നും ഇഴജീവികൾ പിന്നീട് പക്ഷികളും സസ്തനികളുമായെന്നും പ്രതിപാദിക്കുന്ന ഏത് സിദ്ധാന്തം അതിനനുസൃതമായ ഫോസിലുകളെ കണ്ടെത്തുവാനും അവ വിശദീകരിക്കുവാനും ബാധ്യസ്ഥമാണ്? ഡാർവിൻ അത് സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം എഴുതുന്നത് എണ്ണമറ്റ തോതിൽ ഫോസിലുകളായി അവ ഉണ്ടായിരിക്കാമെന്നാണ്. ഒരെണ്ണം പോലും അത്തരത്തിൽ കണ്ടെത്തുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇക്കഴിഞ്ഞ 150 വർഷക്കാലമായി ഒരു തരത്തിലുള്ള ഇടക്കാല രൂപങ്ങളും കണ്ടെത്തപ്പെട്ടിട്ടില്ല. ലോകത്താകമാനം അനവധി ശേഖരങ്ങളിലും മ്യൂസിയങ്ങളിലുമായി ദശലക്ഷക്കണക്കിന് ഫോസിലുകൾ ലഭ്യമാണ്. വ്യതിരിക്തമായ മറ്റുള്ളവയിൽ നിന്ന് തികച്ചും വിഭിന്നമായ രീതിയിലുമാണ് ഇവ ഓരോന്നിന്റെയും ശരീരഘടന. അർദ്ധ മത്സ്യങ്ങൾ, അർദ്ധ ഉരഗങ്ങൾ, അർദ്ധ ദിനോസറുകൾ, അർദ്ധ പക്ഷികൾ, അർദ്ധ കുരങ്ങന്മാർ, അർദ്ധ മനുഷ്യർ എന്ന തരത്തിൽ ഒന്നുപോലും പരിണാമവാദികൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പരിണാമവാദിയായ ഫോസിൽ വിദഗ്ധൻ ഡെറക് ഏഗർ ഇങ്ങനെ സമ്മതിക്കുന്നു. ഫോസിൽ രേഖകളെ സമഗ്രമായി പരിശോധിക്കുമ്പോൾ അവയുടെ ക്രമമനുസരിച്ചായാലും വർഗമനുസരിച്ചായാലും നാം കാണുന്നത് വീണ്ടും വീണ്ടും ക്രമാനുഗതമായ പരിണാമമല്ല, മറിച്ച് ജീവിവർഗങ്ങൾ പെട്ടെന്ന് സ്ഫോടനാത്മകമായി ഉണ്ടായതാണെന്നാണ്.